2021 June 18 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കൊല്ലം ഡയറിയിൽ സി വിമൽകുമാർ എഴുതുന്നു. കടൽക്കൊലക്കേസിന് ശുഭാന്ത്യം. കൊല്ലം നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യബന്ധന ബോട്ടിലെ രണ്ട് തൊഴിലാളികൾ കടലിൽ ഇറ്റാലിയൻ നാവികരുടെ വെടിയേറ്റു മരിച്ച സംഭവം രാജ്യമാകെ ചർച്ചയാവുകയും മത്സ്യത്തൊഴിലാളികളുടെ വൻ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. സംഭവം നടന്ന് 9.5 വർഷം പിന്നിടുമ്പോൾ സുപ്രീംകോടതിയുടെ ഇടപെടലിൽ കേസിന് ശുഭാന്ത്യം ഉണ്ടായിരിക്കുന്നു. രണ്ട് രാജ്യങ്ങൾ ഉൾപ്പെട്ട സംഭവമായതിനാൽ നയതന്ത്ര ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കാതെയാണ് രാജ്യത്തെ പരമോന്നത കോടതിയുടെ തീർപ്പാക്കൽ. കഴിഞ്ഞ ദിവസം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം വെടിവയ്പിൽ മരിച്ച രണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും അപകടത്തിനിരയായ മത്സ്യബന്ധന ബോട്ടിന്റെ ഉടമയ്ക്കുമായി 10 കോടി രൂപ ഇറ്റലി നഷ്ടപരിഹാരമായി നൽകും. 4 കോടി രൂപ വീതം മരിച്ചവരുടെ ബന്ധുക്കൾക്കും 2 കോടി രൂപ ബോട്ടുടമയ്ക്കും ലഭിക്കും. ഇറ്റാലിയൻ സർക്കാർ തുക കേരള ഹൈക്കോടതിക്ക് കൈമാറും. 2012 February 15 സെയിന്റ് ആന്റണീസ് എന്ന ബോട്ടിൽ നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളായ കൊല്ലം മൂതാക്കര ഡെറിക് വില്ലയിൽ 50 വയസ്സുള്ള വാലന്റൈൻ, തിരുവനന്തപുരം കളിയിക്കാവിള നിദ്രവിള ഇരയിമ്മൻ തുറയിൽ 21 വയസ്സുള്ള അജീഷ് പിങ്കി എന്നിവർ വെടിയേറ്റു മരിച്ചത്. സ്വകാര്യ കപ്പലായ എൻറിക്ക ലെക്സിയിലെ ഇറ്റാലിയൻ നാവികരായ സാൽവത്തോറെ ജിറോൺ, മാസി മിലാനോ ലെത്തോറെ എന്നിവരായിരുന്നു വെടിയുതിർത്തതിന് പ്രതികളായത്. വർഷങ്ങളായി നടന്നുവന്ന കേസിനൊടുവിൽ ഇറ്റലി നൽകിയ നഷ്ടപരിഹാരം ന്യായമെന്ന് വിലയിരുത്തി കടൽക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്നുവന്ന എല്ലാ കേസുകളും സുപ്രീംകോടതി അവസാനിപ്പിച്ചു. എന്നാൽ രാജ്യാന്തര ട്രൈബ്യൂണലിന് നൽകിയ ഉറപ്പനുസരിച്ച് ക്രിമിനൽ കേസ് അന്വേഷണം ഇറ്റലി ആരംഭിക്കണമെന്നും കേന്ദ്ര കേരള സർക്കാരുകൾ കേസ് അന്വേഷണവുമായി സഹകരിക്കണമെന്നും ജഡ്ജിമാരായ ഇന്ദിരാ ബാനർജി, എം ആർ ഷാ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ അനന്തരാവകാശികളുടെ ഭാഗം കേട്ടശേഷം തുക വീതിച്ചു നൽകാൻ ഒരു ജഡ്ജിയെ ചുമതലപ്പെടുത്തണമെന്നും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് അവരുടെ താൽപര്യപ്രകാരം തുക കൈമാറാനോ ബാങ്കിൽ നിക്ഷേപിക്കാനോ ഉള്ള ഉത്തരവ് കേരള ഹൈക്കോടതിയാണ് നൽകേണ്ടത്. സെയിന്റ് ആന്റണീസ് ബോട്ടുടമ കന്യാകുമാരി പൂത്തുത്തുറൈ സ്വദേശി ഫ്രെഡി ജോൺ ബോസ്കോയ്ക്ക് പണം ചെക്കായി കൈമാറണം. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ബോട്ടുടമയ്ക്കും നഷ്ടപരിഹാരം നൽകാൻ കഴിഞ്ഞ വർഷം May 21 രാജ്യാന്തര ആർബിട്രേഷൻ ട്രൈബ്യൂണൽ വിധിച്ചത്. നാവികർ ഇറ്റാലിയൻ സർക്കാർ ഉദ്യോഗസ്ഥരായതിനാൽ അവർക്ക് സംരക്ഷണമുണ്ടെന്നും ഇന്ത്യയ്ക്ക് അവർക്കെതിരെ അധികാരം പ്രയോഗിക്കാനാകില്ലെന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കിയിരുന്നു. വിവാദമായ കേസ്. 2012 February 15 പതിവ് പോലെ നീണ്ടകരയിൽ നിന്ന് 11 തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടതാണ് സെയിന്റ് ആന്റണീസ് ബോട്ട്. തീരത്തുനിന്ന് 20.5 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് രാത്രിയിൽ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വെടിയേറ്റു. സിംഗപ്പൂരിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയ എൻറിക്ക ലെക്സി കപ്പലിന്റെ സുരക്ഷാ ചുമതലയുള്ളവരായിരുന്നു സാൽവത്തോറ ജിറോണും മാസി മിലാനോ ലെത്തോറയും. രണ്ട് തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ കൊല്ലത്തെത്തി ോടെ വൻ പ്രതിഷേധം ഉയർന്നു. കപ്പലിലെ ജീവനക്കാരിൽ 19 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇറ്റലിയുമായുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന തലത്തിലേക്കും രാജ്യങ്ങളുടെ പരമാധികാരാവകാശങ്ങൾ ഹനിക്കുന്ന തലത്തിലേക്കും മാറിയ കേസ് ഏറെ നിയമ പോരാട്ടങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. 2012 February 15 വെടിവയ്പ് നടത്തിയ ശേഷം രക്ഷപ്പെട്ട കപ്പലിനെ തൊട്ടടുത്ത ദിവസം ഇന്ത്യൻ നാവികസേന പിന്തുടർന്ന് ലക്ഷദ്വീപിന് സമീപം വെച്ച് തടഞ്ഞു. തുടർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. 18 ഇന്ത്യൻ ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. 19 നാവികരായ രണ്ടുപേരെയും കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. നീണ്ടകര പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതികളായി റിമാൻഡിലായ നാവികർക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ 90 ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഇറ്റാലിയൻ സർക്കാർ പ്രതിഷേധവുമായി എത്തി. രാജ്യാന്തര കപ്പൽപാതയിലാണ് സംഭവം നടന്നതെന്നായിരുന്നു അവരുടെ വാദം. മാത്രമല്ല തങ്ങളുടെ കപ്പലിന് നേരെ വന്ന ബോട്ട് കടൽക്കൊള്ളക്കാരുടേതെന്ന് കരുതിയാണ് നാവികർ വെടിയുതിർത്തതെന്നായിരുന്നു ഇറ്റലിയുടെ വാദം. ഇതിനിടെ ഇറ്റാലിയൻ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ കപ്പലിൽ നിന്ന് വെടിവെച്ച തോക്കുകൾ പോലീസ് പിടിച്ചെടുത്തു. ഇത് കൊല്ലം കോടതിയിൽ ഹാജരാക്കി. ഇറ്റലിയുടെ പ്രധാനമന്ത്രി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിളിച്ച് ഖേദം അറിയിച്ചു. ജയിലിൽ കഴിഞ്ഞ പ്രതികൾ ഡിസംബറിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കോടതിയുടെ അനുമതിയോടെ ജാമ്യത്തിലിറങ്ങി ഇറ്റലിയിലേക്ക് പോയി. 2013 March 10 നാവികർ ഇനി ഇന്ത്യയിലേക്ക് മടങ്ങില്ലെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിനെതിരെ സുപ്രീംകോടതി രംഗത്തെത്തി. പ്രതികൾ മടങ്ങിവരുന്നതുവരെ ഇന്ത്യയിലെ ഇറ്റാലിയൻ സ്ഥാനപതി രാജ്യം വിടരുതെന്ന് കർശന ഉത്തരവും പുറപ്പെടുവിച്ചു. തുടർന്ന് നാവികർ ഇന്ത്യയിൽ മടങ്ങിയെത്തി. 2014 ഡിസംബറിൽ പ്രതികൾക്ക് ഇറ്റലിയിലേക്ക് പോകാൻ സുപ്രീംകോടതി അനുമതി നൽകി. 2015 നവംബർ 10 5 രാജ്യാന്തര ആർബിട്രേഷൻ ട്രൈബ്യൂണൽ രൂപീകരിച്ചു. അതോടെ ഇന്ത്യയിലെ വിചാരണ നടപടികൾ നിർത്തിവച്ചു. സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ NIA തുടരന്വേഷണം നടത്തി. 7 കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയ NIA കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കുറ്റപത്രം സമർപ്പിച്ചു. NIA കോടതിയും രൂപീകരിച്ചു. രാജ്യാന്തര ആർബിട്രേഷൻ കോടതി മുൻപാകെ ഇറ്റലി സമർപ്പിച്ച വാദത്തിനെതിരെ ഇന്ത്യയും എതിർവാദം സമർപ്പിച്ചു. ബോട്ടുടമ ഫ്രെഡി ജോൺ ബോസ്കോയും നെതർലാൻഡ്സിലെ കോടതിയിലെത്തി സാക്ഷിമൊഴി നൽകിയിരുന്നു. തന്റെ കൺമുന്നിലാണ് 2 മത്സ്യത്തൊഴിലാളികളും വെടിയേറ്റ് മരിച്ചതെന്ന് മൊഴി നൽകി. 2020 May 21 മതിയായ നഷ്ടപരിഹാരം നൽകാൻ ട്രൈബ്യൂണൽ വിധിച്ചത്. നഷ്ടപരിഹാരം എത്രയെന്ന് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു. ഈ മാസം 11 ഇറ്റാലിയൻ സർക്കാർ 10 രൂപ കെട്ടിവച്ചതായി സുപ്രീംകോടതിയെ അറിയിച്ചു. തുടർന്നാണ് കേസ് അവസാനിപ്പിക്കുന്നതായി കോടതി ഉത്തരവിട്ടത്. വിധി സ്വാഗതം ചെയ്ത് കുടുംബാംഗങ്ങൾ. ഇറ്റാലിയൻ നാവികരുടെ വെടിയേറ്റു മരിച്ച മത്സ്യത്തൊഴിലാളി വയലന്റൈന്റെ ഭാര്യ ഡോറ, മക്കളായ ഡെറിക്, ജീൻ എന്നിവർ ഇപ്പോൾ കൊല്ലം തങ്കശ്ശേരിയിലാണ് താമസം. സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്തെങ്കിലും പ്രതികളെ ഇന്ത്യയിൽ ശിക്ഷിക്കാനായില്ലോ എന്ന പരിഭവം മാത്രമാണ് അവർക്കുള്ളത്. ഇരയിമ്മൻതുറൈ സ്വദേശിയായ അജീഷ് പിങ്കിയുടെ 2 സഹോദരിമാർ വിവാഹിതരായി ഭർതൃവീടുകളിലാണ്. സെയിന്റ് ആന്റണീസ് ബോട്ടുടമ ഫ്രെഡി ജോൺ ബോസ്കോ ഇപ്പോൾ കടൽബന്ധം ഉപേക്ഷിച്ച് പാറശാലയ്ക്ക് സമീപം തുത്തൂരിൽ വീടിനോട് ചേർന്ന് ഒരു തുണിക്കട നടത്തുകയാണ്. തൊണ്ടി മുതലായ ബോട്ട് ഇപ്പോഴും നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കിടന്ന് തുരുമ്പ് കയറി നശിക്കുകയാണ്.